ഓം ശ്രീ സായിറാം. വിദ്യാർത്ഥികളുമായുള്ള ബാബയുടെ സംഭാഷണങ്ങൾ. പ്രൊഫസർ അനിൽകുമാർ. സായി വിവേകമുത്തുകൾ, ഭാഗം 22C. ഓഗസ്റ്റ് 5 മുതൽ 13 വരെ 2003. സ്വാമി അത്യുഗ്രൻ, ഇതുവരെ ആരും തന്നെ ഇത്തരമൊരു വ്യാഖ്യാനം തന്നിട്ടില്ല. അപ്പോൾ സ്വാമി, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ നല്ലത് എന്നും മറ്റു ചിലവ മോശം എന്നും മുദ്രകുത്തപ്പെടുന്നത്? ആളുകൾ പറയാറുണ്ട്, ഇത് ചീത്തയാണ്, എന്നാൽ അത് നല്ലതാണ്. ഇനിയും ഒരിക്കൽ നല്ലതായിരുന്നത് പിന്നീട് ചീത്തയുമാകാറുണ്ട്. ഇന്ന് ചീത്തയായത് പിന്നീട് നല്ലതാവാം. ഞാൻ എന്തു ചെയ്യും? നല്ലതും ചീത്തയും ആപേക്ഷികമാണ്. ഇത് പൂർണ്ണമായും ചീത്തയാണെന്നോ അത് മൊത്തമായും നല്ലതാണെന്നോ നിങ്ങൾക്ക് പറയാനാവില്ല. അത് പറയാൻ ഞാനാരാണ്? അപ്പോൾ സ്വാമി അരുളി, നല്ലതെന്നോ ചീത്തയെന്നോ ഒന്നില്ല. എന്തുകൊണ്ട്? നല്ലതും ചീത്തയും മനസ്സ് വിധിയെഴുതുന്ന അഥവാ നിശ്ചയിക്കുന്ന ഘടകങ്ങളാണ്. മനസ്സാണ് തീരുമാനിക്കുന്നത്, മനസ്സാണ് വിവേചനം ചെയ്യുന്നത്, മനസ്സാണ് നല്ലതെന്നും ചീത്തയെന്നും വേർതിരിക്കുന്നത്. പക്ഷേ ആധ്യാത്മികത എന്നത് മനസ്സിന് അതീതമാണ്, അത് അതീന്ദ്രിയമാണ്. ആ അവസ്ഥയിൽ നല്ലതെന്നും ചീത്തയെന്നും ഒന്നുമില്ല. അപ്പോൾ സ്വാമി, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാം അല്ലേ? നല്ലതെന്നും ചീത്തയെന്നും ഒന്നുമില്ലല്ലോ. ഞങ്ങൾക്ക് തോന്നിയ പോലെ ഉല്ലാസമായി ജീവിക്കാമല്ലോ? പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അതിക്രമിച്ചിട്ടില്ല, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനപ്പുറം പോയിട്ടില്ല. നിങ്ങളുടെ മനസ്സു നിറയെ ആശകളാണ്, വരാൻ പോകുന്ന 10 ജന്മത്തേക്കുള്ളത്ര. നിങ്ങൾ നിങ്ങളുടെ മനസ്സു കാരണം വളരെ സ്വാർത്ഥരാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സു കാരണം വളരെ ഗർവുള്ളവരാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സു കാരണം വളരെ അസൂയാലുക്കളാണ്. നിങ്ങൾ നിങ്ങളുടെ മനസ്സു കാരണം വളരെ ബദ്ധരാണ്. ആസക്തി, പ്രേമം, ആർത്തി, സ്വാർത്ഥത, കോപം, ഇവയൊക്കെ മനസ്സിൻ്റെ ഗുണങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൻ്റെ തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. മനസ്സിൻ്റെ തലത്തിൽ വ്യവഹരിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലതും ചീത്തയും ഒക്കെയുണ്ടാവും. നിങ്ങളത് പിന്തുടർന്നേ പറ്റൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അതിക്രമിക്കുമ്പോൾ ഇതൊന്നും ബാധകമല്ല. അതെങ്ങനെയാണ് സ്വാമി? യേശു ക്രിസ്തു നല്ല ആളുകളോടും പാപികളോടും സംവദിച്ചിരുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം പുണ്യവാനെന്നോ പാപിയെന്നോ ഇല്ല, രണ്ടും ഒന്നു തന്നെ. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം മനസ്സിൻ്റെ തലത്തിനപ്പുറം പോയിരുന്നു. ഭഗവാൻ നൽകിയ ദൃഷ്ടാന്തം അതായിരുന്നു. വീണ്ടും സ്വാമി അരുളി, സ്പന്ദനം എന്തുതന്നെയായാലും ഉൾവിളി എന്തുതന്നെയായാലും നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഓർക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളെ നോവിക്കുന്നത് ആരെയും നോവിക്കുന്നതാണ്, നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് എല്ലാവരെയും അതേപോലെ തന്നെ സന്തോഷിപ്പിക്കുന്നതാവും. അതിനാൽ വേദനാജനകമായത് കാണുമ്പോൾ അത് ഓരോരുത്തർക്കും അതേപോലെ തന്നെ വേദനയുണ്ടാക്കുന്നതാണെന്ന് ഞാൻ അറിയണം. എനിക്ക് സന്തോഷവും ആനന്ദവും തരുന്നതൊക്കെ ആരെയും സന്തോഷഭരിതരും ആനന്ദപൂർണരുമാക്കും. അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണം എന്ന് നിങ്ങൾ കരുതുന്നത് അവരോടും ചെയ്യുക. ഞാൻ എങ്ങനെ പരിഗണിക്കപ്പെടണം എന്നാണോ കരുതുന്നത്, അതേപോലെ മറ്റുള്ളവരെയും ഞാൻ പരിഗണിക്കണം. അതോടെ ആ ദിവസത്തെ കൂടിക്കാഴ്ച പര്യവസാനിച്ചു. ഓഗസ്റ്റ് 11 ആയിരുന്നു അന്ന്. ഇനി ഈ സംഭാഷണം ഓഗസ്റ്റ് 12 ബന്ധപ്പെട്ടതാണ്. അന്ന് സായന്തനത്തിൽ സ്വാമി ആഗതനായി സിംഹാസനത്തിൽ ഇരുന്നിട്ട് ആരായാൻ തുടങ്ങി. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്? എന്നിട്ട് പൊടുന്നനവെ സ്വാമി ഒരു കുട്ടിയെ നോക്കിയിട്ട് തിരക്കി, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയിരിക്കുന്നു? ആ പയ്യൻ പറഞ്ഞു, സ്വാമി, അമ്മയ്ക്ക് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാബ പെട്ടെന്ന് അഭിപ്രായപ്പെട്ടു, ആ ചികിത്സ ശരിയല്ല, അവൾക്ക് കിഡ്നി തകരാറുണ്ട്, അത് ഡോക്ടർമാർ കണ്ടുപിടിച്ചിട്ടില്ല. ഞാൻ നിനക്ക് ഇപ്പോൾ വിഭൂതി പ്രസാദം തരാം, അത് അവൾക്ക് അയച്ചു കൊടുക്കുക. അതോടെ പ്രശ്നപരിഹാരമാവും. സുഹൃത്തുക്കളെ, ആ കുട്ടി ഒരിക്കൽ പോലും അവൻ്റെ അമ്മയ്ക്ക് അസുഖമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിലും നമ്മുടെ ഭഗവാന്റെ സർവജ്ഞത്വം കാരണമുള്ള ഈ ചമത്കാരമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനായി ആഗ്രഹിക്കുന്നത്. സ്വാമി അവനെ നോക്കിയിട്ട് ചോദിച്ചു, ഇവിടെ വരൂ, നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ആ പയ്യന് മുൻനിരയിൽ ഇരിപ്പിടം കിട്ടിയിരുന്നില്ല, അവൻ ഒത്തിരി പുറകിലായിരുന്നു. അതാണ് നമ്മുടെ എല്ലാം അറിയുന്ന ഈശ്വരൻ. സർവജ്ഞനായ സർവശക്തനായ ഈശ്വരൻ്റെ വലയത്തിലാണ് നമ്മൾ. കൂടാതെ ബാബ പറഞ്ഞു, ഈ വിഭൂതി എടുത്തോളൂ, അവൾ സുഖം പ്രാപിക്കും. എന്താണ് ഇതിനർത്ഥം? അവിടുന്ന് കാരണവും അതിൻ്റെ ചികിത്സയും അറിയാം. അവിടുന്ന് രോഗകാരണവും അതിൻ്റെ ചികിത്സയും അറിയാം. അതിനാലാണ് ചികിത്സ തെറ്റാണെന്ന് അവിടുന്ന് ആ കുട്ടിയോട് പറയാനാവുന്നത്. ആ പയ്യൻ്റെ അമ്മയ്ക്ക് ആ സമയത്ത് നൽകിക്കൊണ്ടിരുന്ന ചികിത്സ ശരിയായിരുന്നില്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വെളിപാടായിരുന്നു. മുൻനിരയിൽ മ്യൂസിക് കോളേജിലെ കുറച്ച് ആൺകുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പാടാൻ ആരംഭിച്ചു. ശ്രുതി എന്നാൽ പിച്ച് ആണ്. ഒരുവൻ ശബ്ദവും അതുപോലെയുള്ള കാര്യങ്ങളും ക്രമീകരിക്കേണ്ടതുണ്ട്. നമ്മൾ വായിക്കുന്ന ഏത് ഉപകരണവും നമ്മുടെ ധ്വനിക്കനുസരിച്ചാവണം, ശരിയല്ലേ? ആ കുട്ടി പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് അവിടുന്ന് കൃത്യമായ തോത് പറഞ്ഞിട്ട് ഹാർമോണിയം വായിക്കുന്ന ചങ്ങാതിയോട് പറയുകയുണ്ടായി. അതാണവൻ്റെ തരംഗ ദൈർഘ്യം. അവൻ്റെ ശബ്ദത്തിൻ്റെ തരംഗ ദൈർഘ്യം അതാണ്. വരൂ, അതുമായി ക്രമീകരിക്കൂ. ആ പയ്യൻ അതിശയിച്ചു പോയി. അവൻ പാടി തുടങ്ങിയില്ല. ഭഗവാൻ അവരോട് പറഞ്ഞു, ക്രമീകരിക്കുക, ഇതാണവൻ്റെ ടോൺ, അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുക. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഗായകനാണ് ഭഗവാൻ. ഭഗവാൻ ജീവിതത്തിൻ്റെ ഗാനമാണ്. ഭഗവാൻ ഓരോരുത്തരുടെയും ശബ്ദമാണ്. അതുകൊണ്ട് അവിടുന്ന് ഇത് പറയാനാവും, ഈ വസ്തുത കണ്ട് ഞാൻ വളരെയധികം അതിശയിച്ചു പോയി. 2003 ഓഗസ്റ്റ് 13 ഇത് നടന്നത്. അവിടുന്ന് മ്യൂസിക് കുട്ടികളോട് പാടാൻ ആവശ്യപ്പെട്ടു. അവർ പാടാൻ ആരംഭിച്ചു. അപ്പോൾ അവരിൽ 4 പേരിൽ നിന്ന് ഒരാളോട് അവിടുത്തെ സമീപത്തേക്ക് വരുന്നതിനായി അവിടുന്ന് ആവശ്യപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, നിന്റെ ശബ്ദം ശരിയല്ല, നിനക്ക് കഫമുണ്ട്, ശരിയാണോ? അതെ സ്വാമി, ചുമയുണ്ട് സ്വാമി, പ്രശ്നമാണ്. അതെയോ, പേടിക്കണ്ട. അവിടുന്ന് കരം വീശി ഗുളികകൾ സൃഷ്ടിച്ചു. ഞങ്ങളെല്ലാവരും അതിന് സാക്ഷികളായി. ഞാൻ മാത്രമല്ല, അവിടെ വേദിയിലുണ്ടായിരുന്ന 100 കുട്ടികളും. ഈ ടാബ്ലറ്റുകൾ 2 ദിവസത്തേക്ക് ദിവസം 3 കഴിക്കുക. നിനക്ക് തൊണ്ടയുടെ എല്ലാ പ്രശ്നവും മാറും. 3 ദിവസമായപ്പോഴേക്കും ആ കുട്ടിയുടെ ശബ്ദം പരിപൂർണമായി ഭേദമായെന്നു തന്നെയല്ല, ശബ്ദം മെച്ചപ്പെടുകയുമുണ്ടായി. അതൊരു ചിലമ്പിച്ച ശബ്ദമാണ്. അതുകൊണ്ട് സ്വാമിയുടെ ചികിത്സ വെറും ചികിത്സയല്ല, മുമ്പത്തേതിൽ നിന്നുള്ള പുരോഗമനം കൂടിയാണ്. കാരണം അവിടുന്ന് ആ ദിവ്യ ഭിഷഗ്വരൻ തന്നെയാണ്. അതാണ് ഞങ്ങൾ ദർശിച്ചത്. ഇത് ഓഗസ്റ്റ് 5 തീർച്ചയായും തീയതി പ്രകാരം ഞാനിത് നേരത്തെ പറയേണ്ടതായിരുന്നു. പക്ഷേ ഇതിലെ ഉള്ളടക്കം പ്രധാനമാണ്. സ്വാമി അവിടുത്തെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുന്നതിനു മുമ്പേ വരാന്തയിലൂടെ വരികയായിരുന്നു. അവിടുന്ന് എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നീ എന്തിനാണ് അവിടെ ഉച്ചത്തിൽ സംസാരിച്ചത്? സ്വാമി എവിടെയാണ്? സ്വാമി ഇന്നു കാലത്തെ പ്രഭാഷണത്തിൽ എത്ര ഉച്ചത്തിലുള്ള ശബ്ദമാണ്! എല്ലാ ആളുകളും ബധിരരാണെന്നാണോ നീ കരുതുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ ഒച്ച വയ്ക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി എനിക്ക് എൻ്റെ ദൗർബല്യം അറിയാം. ഇക്കൊല്ലങ്ങളിലൊക്കെ ഞാൻ എൻ്റെ ശബ്ദം പതുക്കെയാക്കുന്നതിനായി പരാജിതനായി ശ്രമമായിരുന്നു. മുമ്പ് ഇത് വളരെ ഭീതിതമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത് ആവശ്യത്തിന് മിതമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലില്ല, അതിപ്പോഴും ഉച്ചത്തിലാണ്. ഇപ്രകാരമാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ അതെന്നെ സന്തോഷിപ്പിച്ചു. സ്വാമി ആരാഞ്ഞു, നീ എന്താണ് ഇങ്ങനെ കാണപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, സ്വാമി, എൻ്റെ ശബ്ദം ഉച്ചത്തിലാവാം, പക്ഷേ അവിടുന്ന് എൻ്റെ പ്രഭാഷണം കേട്ടതിൽ ഞാൻ വളരെ ആനന്ദിക്കുകയാണ്. അപ്പോൾ സ്വാമി വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. നീ മതസമന്വയത്തെപ്പറ്റി സംസാരിച്ചു, എനിക്ക് മനസ്സിലായി. എന്താണ് മതം നിനക്കറിയാമോ? സ്വാമി, മതം എന്നത് ഈശ്വരനിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു മാർഗമാണ്. അവിടുന്ന് പറഞ്ഞു, നിനക്ക് തെറ്റി. അപ്പോൾ സ്വാമി, മതം എന്നത് എന്താണിപ്പോൾ? മതം പ്രേമമാകുന്നു. മതം പ്രേമമാണ്. ഓ സ്വാമി, മതം എന്നത് പ്രേമമാണോ? അതെ, മതം എന്നതിനെ സാക്ഷാത്കാരം എന്നും വിളിക്കുന്നു. നിങ്ങൾ എന്താണ് സാക്ഷാത്കരിക്കുന്നത്? മതം പ്രേമമാണ് എന്ന്. ആ അധ്യാപകരോട് നീ അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. ഭഗവാൻ അരുളി, സ്വാമി, ഓക്കെ, ശരി, മതം പ്രേമമാണ്. അപ്പോൾ എന്തിനാണ് ഇത്രയധികം മതങ്ങൾ? നിരവധി മതങ്ങളുണ്ടിവിടെ, ഇസ്ലാം, ഹിന്ദു, പിന്നെ മറ്റുള്ളവയും. പ്രേമത്തിൻ്റെ ഒറ്റ മതം മാത്രമേ ഉള്ളൂ എങ്കിൽ എന്തിനാണ് ഇത്രയധികം? അപ്പോൾ ബാബ പറഞ്ഞു, നീ തർക്കിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നീയും ഐക്യമനുഭവിക്കും. തർക്കം അവസാനിപ്പിക്കുമ്പോൾ മാത്രമേ മതസമന്വയം അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. അതുമാത്രമാണൊരു വഴി. ഭഗവാൻ അപ്രകാരമാണ് അരുളിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാമി, മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ? കത്തോലിക്കരുണ്ട്, ഹിന്ദുക്കൾ, ശൈവർ, വൈഷ്ണവർ, ഇത്രമാത്രം വ്യാഖ്യാനങ്ങൾ എന്തിനാണ്? അപ്പോൾ സ്വാമി അരുളി, അവ തർക്കത്തിനു വേണ്ടി മാത്രം. നിങ്ങൾ വ്യാഖ്യാനങ്ങളുടെ പുറകെ പോകുന്നിടത്തോളം, നിങ്ങൾ ഈ ഇടുങ്ങിയ വഴിയെ സഞ്ചരിക്കുന്ന കാലത്തോളം നിങ്ങൾക്കൊരിക്കലും സമത്വം അനുഭവിക്കാനാവില്ല. സ്വാമി, എനിക്കൊരു സംശയം. എന്താണത്? സ്വാമി, ആളുകൾ പറയുന്നു ബുദ്ധിസം നിരീശ്വരവാദമാണെന്ന്, ബൗദ്ധർ ഈശ്വരനിൽ വിശ്വസിക്കുന്നില്ലെന്ന്. ഇത് ശരിയാണോ? സ്വാമി അരുളി, അല്ല, അങ്ങനെയല്ല. ബുദ്ധൻ പറയുന്നത് ഇതാണ്, നിങ്ങൾക്ക് ഒരു സന്ദേശം ലഭിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് ഒരു ദൃശ്യത്തെപ്പറ്റിയുള്ള സന്ദേശം ലഭിക്കുന്നത് നിങ്ങളുടെ നയനങ്ങളിലൂടെയാണ്. നിങ്ങൾക്ക് ശബ്ദത്തെപ്പറ്റി സന്ദേശം ലഭിക്കുന്നത് നിങ്ങളുടെ ശ്രോത്രങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ബാഹ്യലോകത്തു നിന്നുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നത് ഇന്ദ്രിയങ്ങളിലൂടെയാണ്. ഇത് ശരിയല്ലേ? അതുകൊണ്ട് ബുദ്ധൻ പറയുന്നത് നല്ലതു മാത്രം കാണുക, സമ്യക് ദൃഷ്ടി, നല്ല കാഴ്ചകൾ കാണുക, എല്ലാ നല്ലതിനെയും സ്വീകരിക്കുമാറ് ചക്ഷുക്കൾ വാതായനങ്ങളായി തീരട്ടെ, നിങ്ങൾ കേൾക്കുന്നതെല്ലാം നല്ലതാവട്ടെ, നല്ലതു മാത്രം കേൾക്കട്ടെ, സമ്യക് ശ്രവണം, നല്ല കേൾവി. അതുകൊണ്ട് ബുദ്ധിസം നിങ്ങളോട് പറയുന്നത് എന്തെന്നാൽ, ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ മികച്ചത് സ്വീകരിക്കുക എന്നാണ്. അല്ലാതെ അവർ അവിശ്വാസികളല്ല, അവർ നിരീശ്വരവാദികളാണെന്ന് പറയാതിരിക്കുക. അല്ല, ബുദ്ധിസത്തെക്കുറിച്ച് ഭഗവാൻ ഇപ്രകാരമാണ് അഭിപ്രായപ്പെട്ടത്. വാസ്തവം പറയുകയാണെങ്കിൽ സ്വാമിയിൽ നിന്ന് ഇതൊക്കെ സമയാസമയത്ത് കേട്ടിട്ട് നാം വളരെയധികം ആശ്ചര്യപ്പെടും. എന്തുകൊണ്ടെന്നാൽ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം എന്നാണ് നമ്മുടെ സങ്കല്പം. എന്നാൽ നമ്മൾ അവിടുന്നിനെ കേട്ടാൽ നമുക്ക് ഒന്നും അറിയില്ലെന്ന് നമുക്ക് മനസ്സിലാവും. അതിനാൽ എൻ്റെ ചങ്ങാതിമാരെ, കാര്യങ്ങളെപ്പറ്റി ശരിയായ ധാരണയുണ്ടാവുന്നതിന് സ്വാമിയെ കേൾക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഇനി ഞാൻ അവിടുന്ന് അരുളി ചെയ്ത മറ്റു ചില പ്രധാന വസ്തുതകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതിന് ആഗ്രഹിക്കുകയാണ്. സ്വാമി, ചരിത്രം പറയുന്നു ആദിശങ്കരൻ ബുദ്ധിസവുമായി എതിരിടുകയും പുച്ഛിക്കുകയും ചെയ്തു എന്ന്. അത് ശരിയാണോ? നിങ്ങളിൽ താരതമ്യ മതപഠനത്തിൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ളവർ ഇതേപ്പറ്റി അറിയുന്നവരാവും. ഞാൻ പറയുന്നതുമായി നിശ്ചയമായും യോജിക്കുകയും ചെയ്യും. ആദിശങ്കരൻ ബുദ്ധൻ പറഞ്ഞതിന് കടകവിരുദ്ധമായാണ് പറയുന്നതെന്ന്. ഇനി നമ്മളിൽ പലരും ശങ്കരാചാര്യർ ബൗദ്ധത്തിന് കടകവിരുദ്ധമാണ് എന്ന ധാരണയുള്ളവരുമാണ്. ഇതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ഉന്നയിച്ചത്. സ്വാമി പറഞ്ഞു, അല്ല, അദ്ദേഹം ബുദ്ധനെ എതിർത്തിട്ടില്ല, അദ്ദേഹം ബുദ്ധനെ പഴിച്ചിട്ടില്ല. സ്വാമി, അവിടുന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ബുദ്ധനെ പിന്താങ്ങുകയായിരുന്നു എന്നാണോ?
അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ല.
അപ്പോൾ സ്വാമി, അവിടുന്ന് എന്താണിപ്പോൾ പറയുന്നത്?
ബാബ പറയുന്നു, അദ്ദേഹത്തിന് ബുദ്ധിസത്തെയും ഹിന്ദുമതത്തെയും സമന്വയിപ്പിക്കാനായി.
ഇത് ഉദ്ഗ്രഥനത്തിൻ്റെ പ്രശ്നമാണ്, വൈരുദ്ധ്യത്തിൻ്റേതല്ല. ആദിശങ്കരൻ ബുദ്ധൻ്റെ ഭാവം ഉൾക്കൊണ്ടിരുന്നു. ബുദ്ധനെ നന്നായി വിശദീകരിക്കാനാവുന്നത് ഇപ്പോഴാണ്. അതിനാൽ ഇതൊരു ഉദ്ഗ്രഥനത്തിൻ്റെ പ്രശ്നമാണ്, വൈരുദ്ധ്യത്തിൻ്റെ പ്രശ്നമല്ല. ഭഗവാൻ ഇപ്രകാരമാണ് അരുളിയത്.
ഇവിടെ നോക്കൂ, വസ്തുത ഇതാണ്. ഭഗവാൻ ഒരിക്കൽ പോലും ഒരു മതത്തെ പോലും ദുഷിക്കുന്നത് നമുക്ക് കാണാനാവില്ല. ഭഗവാൻ ഒരിക്കൽ പോലും ഒരു മതത്തെ പോലും നിഷേധിക്കുന്നത് നമുക്ക് കാണാനാവില്ല. ഭഗവാൻ ഒരിക്കൽ പോലും ഒരു മതത്തെ പോലും വില കുറച്ച് പറയുന്നത് നമുക്ക് കാണാനാവില്ല. നേരെ മറിച്ച് അവിടുന്ന് അവയെ പുകഴ്ത്തി പറയും, ഔന്നത്യങ്ങളിലേക്ക് എത്തും. ഇത് ശ്രേഷ്ഠമായ ഒന്നാണ്.